പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ചരിത്രപുരുഷനായ യേശുവിനെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനവും പഠനവും തുടരുകയാണ്. ആരാണ് യേശു ക്രിസ്തു എന്ന ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് ബൈബിളിൽ, പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ നിന്നാണ്. ആ പുതിയ നിയമത്തിൽ തന്നെ ആദ്യത്തെ നാല് പുസ്തകങ്ങൾ, സുവിശേഷങ്ങൾ, യേശുവിൻ്റെ ജീവചരിത്രവും പ്രബോധനങ്ങളും വിശ്വാസത്തിന് വെളിച്ചത്തിൽ അവതരിപ്പിക്കുമ്പോൾ, മറ്റു ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ചും ലേഖനങ്ങൾ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മരണവും ഉത്ഥാനവും വഴി നമുക്കിൽ വെളിപ്പെട്ടു കിട്ടിയ ആ ചിത്രം എന്താണെന്ന് ലേഖനങ്ങളിലൂടെ അപ്പസ്തോലന്മാർ വ്യക്തമാക്കും. വെളിപാട് പുസ്തകത്തിൽ തികച്ചും വ്യത്യസ്തമായൊരു ചിത്രം നമുക്ക് കിട്ടും. ഈ ജീവിതത്തിലൂടെ, മരണത്തിലൂടെ കടന്ന് മഹത്വത്തിൽ പ്രവേശിച്ച് ഈ പ്രപഞ്ചത്തിന് മുഴുവനും അധിപനായിരിക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് വെളിപാട് പുസ്തകം വരച്ചു കാട്ടുന്നത്. യേശു ആരാണെന്ന ചോദ്യത്തിന് യേശുവിൻ്റെ ഏറ്റവും വലിയ അപ്പസ്തോലനെന്ന് വിശേഷിപ്പിക്കാവുന്ന വിശുദ്ധ പൗലോസ് കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട്. കൊരിന്തോസിലെ സഭയ്ക്ക് പൗലോസ് എഴുതുന്ന ഒന്നാമത്തെ ലേഖനത്തിൽ ഏത് യേശുവിനെക്കുറിച്ചാണ് താൻ പ്രഘോഷിച്ചത്, യേശു ആരാണ് തനിക്ക് എന്ന് പൗലോസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണും: നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. യേശു ആരാണ് എന്ന ചോദ്യത്തിന് വിശുദ്ധ പൗലോസ് നൽകുന്ന ആദ്യത്തെ ഉത്തരം ഇതാണ്: ക്രൂശിതനായവനാണ്. എനിക്കു വേണ്ടി മരിക്കുവൻ, എന്നെ സ്നേഹിക്കുകയും എനിക്കു വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തവനാണ് യേശു. ഈ കുരിശുമരണത്തെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് വിശുദ്ധ പൗലോസ് യേശുവിനെക്കുറിച്ച് പറയുന്നത്. ക്രൂശിതനായവൻ ഉത്ഥാനം ചെയ്തവനാണ്. പക്ഷേ ഈ ക്രൂശിതനും ഉത്ഥിതനുമായ യേശു യഥാർത്ഥത്തിൽ ആരാണ്? ആ ചോദ്യത്തിന് കുറച്ചുകൂടി വ്യക്തമായ ഉത്തരം, ആഴമേറിയ ഉത്തരം നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ കാണും. ഹെബ്രായർക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം, ഒന്നും രണ്ടും വാക്കുകൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ ഉച്ചകോടിയാണ് യേശു ക്രിസ്തു എന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അനേകം രീതികളിൽ, വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തിയ ദൈവം അവസാനം തൻ്റെ ഏകജാതനിലൂടെ ഈ ഭൂമിയിൽ സ്വയം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ യേശു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു വഴി ദൈവം നമ്മോട് സംസാരിക്കുകയാണ് എന്ന് ഹെബ്രായ ലേഖനം പറഞ്ഞു വയ്ക്കുന്നു. ഈ യേശുവിനെക്കുറിച്ച് കൊളോസിയർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് വീണ്ടും പറയും. ഏറ്റവും ആഴമേറിയ ഉൾക്കാഴ്ചകളാണ് പൗലോസ് നമുക്ക് ഈ കൊളോസിയ ലേഖനത്തിൽ നൽകുന്നത്. കൊളോസിയർക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, പ്രതിഫലനമാണ്, പ്രതിച്ഛായയാണ് യേശു ക്രിസ്തു. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പ്രതിരൂപം. അവനിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചുവരുന്നുള്ള ആദിജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. ആരാണ് യേശു ക്രിസ്തു എന്ന ചോദ്യത്തിന് വിശ്വാസികൾ നൽകുന്ന ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉത്തരം ഇതാണ്: അവൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്, എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് ജനിച്ചവനാണ്, അവൻ സൃഷ്ടിക്കപ്പെടാത്തവനാണ്, അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അവനിൽ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും വസിക്കുന്നു. അവൻ ദൈവം തന്നെയാണ്. ഇങ്ങനെ സർവസമ്പൂർണതയും വസിക്കുന്ന ദൈവം തന്നെയായ യേശു ക്രിസ്തു, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് തന്നെ പറയും. അത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ 2 അധ്യായം ആറും ഏഴും വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മനുഷ്യനായി അവതരിക്കുന്നത് ഇറങ്ങി വരുന്ന ദൈവം തന്നെയാണ്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ചവനാണ്. ദൈവമാണ് അതേസമയം ദൈവികത മാറ്റിവെച്ച് മനുഷ്യൻ്റെതായ സ്വഭാവം ഏറ്റെടുത്ത് പൂർണ്ണമായ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവം തന്നെയാണ് യേശു ക്രിസ്തുവെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു വയ്ക്കുകയാണ്. ഗലാത്യർക്കിടെ ലേഖനത്തിൽ പൗലോസ് പറയും, എങ്ങനെയാണ് ഈ അറിവ് അദ്ദേഹത്തിന് ലഭിച്ചത്? ജീവിതകാലത്ത് യേശുവിനെ കണ്ടിട്ടുള്ള വ്യക്തിയല്ല പൗലോസ്. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. യേശുവിനെ ദൈവദൂഷകനായി കാണുകയും യേശുവിൻ്റെ അനുയായികളെ ഉന്മൂലനം ചെയ്യുന്നത് തൻ്റെ ഒരു ജീവിത ദൗത്യം തന്നെയായി സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പൗലോസ്. യേശുവിൻ്റെ ശിഷ്യന്മാരെ വീടുതോറും കയറിയിറങ്ങി പിടിച്ചു ബന്ധിച്ച് തടവിലാക്കാനും കൊല്ലാനും പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങിത്തിരിച്ച ഒരു യഹൂദ തീവ്രവാദിയായിരുന്നു ഫരിസേയനായ പൗലോസ്. എങ്ങനെയാണ് ഈ പൗലോസ് യേശുവിനെ അറിഞ്ഞത്? ഗലാത്യർക്കെഴുതിയ ലേഖനം 1:11-12 വാക്യങ്ങളിൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതിനെ പഠിപ്പിച്ചതുമില്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് എനിക്ക് അത് ലഭിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെ ലഭിച്ച അറിവ്, യേശു ആരാണെന്ന് പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്ത ആ അറിവാണ് പൗലോസ് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഈ വെളിപാടിനെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 9:10 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദമാസ്കസിലേക്കുള്ള വഴിമധ്യെ പൗലോസിനുണ്ടാകുന്ന ദർശനം പൗലോസിൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവായിരുന്നു അത്. യേശുവിൻ്റെ ശത്രുവായിരുന്ന യേശു ശിഷ്യന്മാരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച് തീവ്രവാദിയായിരുന്ന പൗലോസ് എപ്രകാരം യേശുവിൻ്റെ ഏറ്റവും പ്രധാന അപ്പസ്തോലനായി മാറി, അത് ഈ ദർശനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. 9:1-9 വാക്യങ്ങൾ, അപ്പസ്തോല പ്രവർത്തനം 9:1-9 വാക്യങ്ങളിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 3 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നലോടി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. മരിച്ചു മണ്ടടിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന നസ്രായൻ ദൈവദൂഷകനാണെന്ന് യഹൂദ നേതാക്കന്മാർ മുദ്രകുത്തി മരണശിക്ഷ വിധിച്ച് റോമൻ പടയാളികൾ കുരിശിലേറ്റി കൊന്ന ആ യേശു ഇന്ന് ദമാസ്കസിലേക്കുള്ള വഴിമധ്യേ പൗലോസിനെ കണ്ടുമുട്ടുകയാണ്. അദൃശ്യനായ അവൻ്റെ ശബ്ദം പൗലോസ് കേട്ടു. ആത്മീയമായൊരു വെളിപ്പെടുത്തലായിരുന്നു അത്. ഈ ശബ്ദം പൗലോസ് തൻ്റെ ഉള്ളിൽ കേട്ടപ്പോൾ പൗലോസിനൊരു പുതിയ വെളിപാട് ലഭിക്കുകയായിരുന്നു. താൻ ആരെ പീഡിപ്പിക്കുന്നുവോ, താൻ ആരെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നുവോ, ആ ശിഷ്യന്മാർ വാസ്തവത്തിൽ യേശുവിൻ്റെ അനുയായികളാണ്. യേശു അവർ ജീവിക്കുന്നുണ്ട്. യേശു ഒരു ദൈവദൂഷകനല്ല. യേശു ഉത്ഥാനം ചെയ്ത് ഇന്ന് രക്ഷകനായിരിക്കുകയാണ്. ആ യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് പൗലോസിൻ്റെ പിന്നീടുള്ള ജീവിതം മുഴുവനും നമ്മൾ കാണുന്നത്. ഇങ്ങനെ ദൈവികത മാറ്റിവെച്ച് മനുഷ്യനായി തീർന്ന് കുരിശുമരണത്തോളം കീഴ്വഴങ്ങിയ ആ യേശുവിനെക്കുറിച്ചാണ് സുവിശേഷങ്ങൾ എല്ലാം പ്രതിപാദിക്കുന്നത്. മനുഷ്യനായി അവതരിച്ച് മനുഷ്യനായി മരിച്ച യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ യേശുവിനെ വെറുമൊരു നേതാവ് മാത്രമായി, വെറുമൊരു മനുഷ്യൻ മാത്രമായി കാണുകയും ആ ജീവിതത്തിൻ്റെ ആന്തരികമായ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ യേശുവിൻ്റെ ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ അത് വ്യക്തമായി പറയുകയും ചെയ്തു. ദീർഘമായ ധ്യാനത്തിനും പഠനത്തിനും പ്രബോധനങ്ങൾക്കും ഒക്കെ ശേഷമാണ് യേശുവിൻ്റെ ജീവിതം സുവിശേഷങ്ങളായി എഴുതപ്പെടാൻ തുടങ്ങിയത്. നമ്മൾ കഴിഞ്ഞ തവണ അതിനെ സൂചിപ്പിക്കുകയുണ്ടായി, 4 സുവിശേഷങ്ങൾ. സുവിശേഷങ്ങളിൽ ആദ്യത്തേത് മർക്കോസ് എഴുതിയ സുവിശേഷമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല, സ്നാപകയോഹന്നാൻ്റെ വരവിനെക്കുറിച്ചും ആ സ്നാപകയോഹന്നാരിൽ നിന്ന് സ്നാനം സ്വീകരിച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്ന യേശുവിനെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ടാണ്. തുടക്കം സ്നാനത്തിലാണ്. ആ ജ്ഞാനസ്നാന വേളയിലാണ് യേശുവിൻ്റെ വ്യക്തിത്വം വെളിപ്പെടുന്നതായി മർക്കോസ് എടുത്തു പറയുക, സ്വർഗത്തിൽ നിന്ന് സ്വരമുണ്ടാകുന്നതിനെക്കുറിച്ച്. ഇങ്ങനെ പരസ്യജീവിതം ആരംഭിച്ച യേശു ആരായിരുന്നു, അതിനു മുമ്പുള്ള ജീവിതം എന്തായിരുന്നു, അതിനെക്കുറിച്ചാണ് മത്തായിയും ലൂക്കായും തങ്ങളുടെ ബാല്യകാല സുവിശേഷം എന്നറിയപ്പെടുന്ന ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ലൂക്കാ സുവിശേഷകൻ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കും. മത്തായി സുവിശേഷകനും അതുതന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്രകാരം മനുഷ്യനായി അവതരിക്കുന്ന ഈ യേശു ആരാണ് എന്ന് നാലാമത്തെ സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും. യോഹന്നാൻ്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ടത്. ഒരുപക്ഷേ യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഏറ്റവും ചൂഴ്ന്നിറങ്ങിയതും ഏറ്റവും ആഴമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതും ഈ സുവിശേഷകൻ തന്നെയാണ്. എന്താണ് യേശുവിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത്, എങ്ങനെയാണ് സുവിശേഷം ആരംഭിക്കുന്നത്, അത് വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെയായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു ആദിയിൽ ഉണ്ടായിരുന്ന വചനമാണ് എന്ന് യോഹന്നാൻ പറയുന്നു. ദൈവത്തിൻ്റെ പുത്രനെന്ന് മറ്റ് സുവിശേഷങ്ങളെ വിശേഷിപ്പിക്കുകയും അതുപോലെ തന്നെ ലേഖനങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്ന യേശു ക്രിസ്തു അവിടുന്ന് ദൈവത്തിൻ്റെ വചനമായിരുന്നു, വചനമാണ് എന്ന് യോഹന്നാൻ പറയുകയാണ്. എന്താണ് വചനം? വചനം സ്വയം വെളിപ്പെടുത്തുന്ന മാധ്യമമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് വചനം. ദൈവം തന്നെ തന്നെ അറിയും, തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ വചനമാണ് പൂർണ്ണതയിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ മനുഷ്യനായി മാംസമായി നമ്മുടെ ഇടയിൽ വസിക്കുക. ആദിയിൽ വചനമുണ്ടായിരുന്നു. ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതൊരു തുടക്കമാണ്. ആ തുടക്കവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. പക്ഷേ ആദിയിൽ വചനമുണ്ടായി എന്നല്ല യോഹന്നാൻ പറയുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആദിയിലെ വചനമുണ്ടായിരുന്നു. ഇപ്പോഴും യോഹന്നാൻ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആരംഭത്തിനും അപ്പുറത്തേക്കാണ്. സമയത്തിൻ്റെ, കാലത്തിൻ്റെ പരിധികൾക്ക് പിന്നിലേക്ക് കടക്കുകയാണ്. കാലമില്ലാത്ത നിത്യതയിലേക്കാണ് യോഹന്നാൻ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ദൈവത്തിന് കാലമില്ല, ദൈവത്തിന് തുടക്കമില്ല, അവന് അവസാനവുമില്ല. ഇങ്ങനെ ആരംഭവും അവസാനവുമില്ലാത്ത കാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് പറയുകയാണ്, അവിടെ വചനം ഉണ്ടായിരുന്നു. ഉണ്ടായി എന്ന് പറയുന്നില്ല, ഉണ്ടായിരുന്നു. ദൈവത്തോളം തന്നെ പഴക്കമുണ്ട് വചനത്തിന്, അഥവാ ദൈവത്തെപ്പോലെ നിത്യമാണ് വചനവും. മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പമല്ല യോഹന്നാൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ആദ്യത്തെ തന്നെ പ്രഖ്യാപനവും. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, വചനം വെളിപ്പെടുത്തുന്ന മാധ്യമമാണെങ്കിൽ, ആ വചനമാണ് യേശുവായി അവതരിച്ചതെങ്കിൽ, ദൈവം ആരാണെന്ന് നമുക്ക് യേശുവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ പ്രഖ്യാപനത്തിൽ ദൈവത്തോടു കൂടെയായിരിക്കുക, എപ്പോഴും ദൈവത്തോട് ഐക്യത്തിൽ കഴിയുക, ആ ഐക്യത്തിൽ കഴിയുന്ന വചനം തന്നെ ദൈവമായിരുന്നു എന്ന് പറയും. അപ്പോൾ ദൈവം ഒന്നാണോ രണ്ടാണോ എന്ന് ചോദ്യമുണ്ടാകാം. ഏകദൈവവിശ്വാസിയാണ് യോഹന്നാൻ. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന അടിസ്ഥാന വിശ്വാസമാണ് ബൈബിളിലുടനീളം കാണുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേലെ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, ആ ഒരു കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദിവസം തോറും ആണയിട്ട് പഠിച്ച് ആണയിട്ട് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ സമൂഹത്തിൽ നിന്നാണ് ഈ സുവിശേഷം രൂപപ്പെടുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ദൈവം രണ്ടില്ല, ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോഴാരാണ് ഈ വചനം? ദൈവം, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ തന്നെ സ്വയം വെളിപ്പെടുത്തലാണ് ഈ വചനം. ആ വെളിപ്പെടുത്തൽ നമുക്ക് ദൃശ്യമായി തീരുന്നത് മാംസം ധരിച്ച യേശുവിലാണ്. വചനം ദൈവത്തോടുകൂടിയാണ്, വചനം ദൈവമാണ്, ആ വചനം തന്നെ മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ആരാണ് ദൈവം? ആ ദൈവത്തെ കാണാൻ ഇനി നോക്കേണ്ടത് ഈ വചനം മാംസമായ യേശുവിൻ്റെ അഭിമുഖത്തേക്കാണ്. യേശു ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ്, അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതിരൂപം എന്ന് പറഞ്ഞു. അപ്പോഴ് ആരാണ് യേശു എന്ന ചോദ്യത്തിന് വാസ്തുവിൽ ആരാണ് ദൈവമെന്ന ചോദ്യം മറുപടിയായി മാറുന്നു. ആ മറുപടി നമുക്ക് യേശുവിൻ്റെ മുഖത്തു നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. ദൈവത്തെ ഒരു വൃദ്ധനായി ചിത്രീകരിക്കാറുണ്ട് പലപ്പോഴും. ദീർഘമായ നീണ്ട താടിയും മുടിയും നരച്ച താടിയും മുടിയുമുള്ള ഒരു വലിയ വൃദ്ധനായി ദൈവത്തെ ചിത്രീകരിക്കാറുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് പിതാവായ ദൈവത്തെ ചിത്രീകരിക്കുക. അതിനടിസ്ഥാനമായി നിൽക്കുന്ന ഒരു ചിത്രവുമുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ മുടിയും താടിയും വെൺമഞ്ഞുപോലെ ധവളമെന്ന് പറയും. ഇപ്പോൾ വെളുത്ത താടിയും മുടിയുമുള്ള ഒരു വൃദ്ധനായിട്ട് ദൈവത്തെ ചിത്രീകരിക്കുമ്പോൾ യേശുവിനെ, ദൈവത്തിൻ്റെ പുത്രനെ ഒരു യുവാവായും ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വെറും ചിത്രീകരണമാണെന്ന് ഓർക്കുക. ദൈവം വൃദ്ധനല്ല, ദൈവം യുവാവുമല്ലെന്ന് പറയാം. ദൈവം നിത്യനാണ്. ആ നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു. ആ പുത്രനും ദൈവത്തോളം തന്നെ നിത്യനാണ്. ആ നിത്യതയിൽ ദൈവത്തോട് തുല്യനായിരിക്കുന്ന യേശു നമുക്ക് ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തി തരികയാണ്. യേശുവിൻ്റെ മുഖത്ത് നോക്കിയാലേ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വാർദ്ധക്യത്തിലെത്തിയ ഒരു ദൈവത്തെക്കുറിച്ചല്ല പറയുക, ആരംഭവും അവസാനവുമില്ലാത്ത നിത്യ യൗവനത്തിൽ കഴിയുന്ന എന്നും പുതിയതായ എന്നും ജീവൻ നൽകുന്ന ദൈവമാണ്, സുവിശേഷങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് യേശുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ശാരീരികമായ ജനനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുക. പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ. പിതാവായ ദൈവം, പരിശുദ്ധ കന്യകാ മറിയം, യേശു ക്രിസ്തു എങ്ങനെ ഒരു ത്രിത്വത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറുണ്ട്. പിതാവായ ദൈവം പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചൊരു മകനാണ് ദൈവത്തിൻ്റെ പുത്രനെന്ന് കരുതുന്നവരുണ്ട്. അതല്ല സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ചിത്രം. ആദ്യമേ പുത്രനെന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ നോക്കുക. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നവനാണ്. അതൊരു സ്ത്രീയിൽ നിന്ന് ജനിച്ചതായതുകൊണ്ടല്ല പുത്രനെന്ന് പറയുന്നത്. ദൈവത്തിന് തന്നെ പ്രതിരൂപമാണ്, കണ്ണാടിയിൽ കാണുന്ന പ്രതിരൂപം പോലെ. ഒരു ഉപമ കൊണ്ടും ഒരു ചിത്രം കൊണ്ടും വിശദീകരിക്കാനാവാത്ത ആഴമേറിയ അർത്ഥമുള്ള ഒരു സത്യമാണ് ഈ ദൈവപുത്രൻ എന്ന വിശ്വാസ സത്യം. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ, ആ സ്വയം വെളിപ്പെടുന്ന പുത്രനാണ് മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരിക. അവൻ ദൈവത്തോടൊന്നിച്ചായിരുന്നു, അവൻ ദൈവമായിരുന്നു, എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ഈ ദൈവത്തിൻ്റെ വചനമാണ് എല്ലാറ്റിൻ്റെയും ആദ്യ കാരണം. എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുക. അവനെ സ്രഷ്ടാവെന്ന് പറയാം. എല്ലാറ്റിനും മുമ്പുണ്ടായിരുന്നവൻ, സൃഷ്ടിക്കപ്പെടാത്തവൻ, അതേസമയം എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവ്. ഇങ്ങനെ ആരംഭമില്ലാത്ത, അവസാനമില്ലാത്ത, ദൈവത്തോടൊന്നിച്ചായ, ദൈവത്തിൻ്റെ തന്നെ പ്രതിരൂപമായ, ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ, ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലായ ആ വചനമാണ് മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരിക. ആ കടന്നുവരവിനെക്കുറിച്ച് യോഹന്നാൻ പറയും 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യേശുവിൻ്റെ, മനുഷ്യനായി ജനിച്ച യേശുവിൻ്റെ മുഖത്താണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുക. 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഠമായി ബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. അദൃശ്യനായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ വചനമായ, ദൈവത്തിൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവാണ്. ഗാഢബന്ധം പുലർത്തുന്നു, ദൈവത്തോട് ഒന്നിച്ചായിരിക്കുന്നു. ദൈവമാണ്, അതേസമയം പിതാവിൽ നിന്ന് വ്യതിരിക്തനുമാണ്. ഈ വ്യതിരിക്തതയും ഐക്യവും ഒരുമിച്ച് വെളിപ്പെടുത്തുന്നതാണ് വചനം എന്ന വാക്ക്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി കടന്നു വന്നവനാണ്. ഇത് തന്നെയാണ് ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞത്, ദൈവത്തോടുള്ള സമാനത വെച്ച് പുലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവൽക്കരിച്ച് ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ഈ ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായി അവതരിച്ച് കടന്നു വന്ന യേശുവിനെക്കുറിച്ച് നമ്മൾ തുടർന്ന് മറ്റ് സുവിശേഷങ്ങളിലൂടെ പഠിക്കാൻ അടിച്ചമയക്കുന്നതാവും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനം അവസാനിപ്പിക്കാം. കരുണയവാനും സ്നേഹനിധിയുമായ യേശുവേ, ദൈവത്തിൻ്റെ വചനമായ യേശുവേ, ദൈവത്തോട് ഗാഠമായ ഹൃദയൈക്യം പുലർത്തുന്ന നാഥ, ദൈവത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന രക്ഷകനായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് നൽകുന്ന വെളിപ്പെടുത്തൽ ഗ്രഹിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തുറന്നു തരണമേ. നിത്യസത്യമായ അങ്ങയെ ഉൾക്കൊള്ളാനായി അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ,